Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ദൈവവിളി ശ്രവിക്കുന്ന യുവതയുടെ അഭിവാഞ്ചകളും സന്ദേഹങ്ങളും ഉൾക്കൊള്ളാൻ സഭാസമൂഹത്തിന് കഴിയുന്നതിനായി പ്രാർത്ഥിക്കണമെന്ന് പാപ്പ. വൈദിക സമർപ്പിത ജീവിതാന്തസ്സുകളിലേക്കുള്ള ദൈവവിളികൾക്കായി പ്രാർത്ഥിക്കുകയെന്ന ഫെബ്രുവരി മാസത്തിലെ പ്രാർത്ഥനാ നിയോഗത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ക്ഷണമുള്ളത്. തന്റെ ദൈവവിളിയെക്കുറിച്ച് പാപ്പ ഈ പ്രാർത്ഥനാ നിയോഗത്തിൽ പറയുന്നുണ്ട്. ഇന്നും ദൈവം യുവജനത്തെ വിളിക്കുന്നുണ്ടെന്നും ചില സന്ദർഭങ്ങളിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ദൈവം അത് ചെയ്യുന്നതെന്നും പാപ്പ പറയുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ ആ വിളി ശ്രവിക്കാറില്ലെന്ന വസ്തുത ചൂണ്ടിക്കാട്ടുന്ന പാപ്പ അതിനു കാരണം നാം സ്വന്തം കാര്യങ്ങളിൽ, സ്വന്തം പദ്ധതികളിൽ, സഭയിലെ നമ്മുടെ കാര്യങ്ങളിൽ പോലും മുഴുകി തിരക്കിലായിരിക്കുന്നതാണെന്ന് വിശദീകരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് സ്വപ്നങ്ങളിലൂടെയും യുവജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവർക്ക് അനുഭവപ്പെടുന്ന അസ്വസ്ഥതകളിലൂടെയും നമ്മോട് സംസാരിക്കുന്നുവെന്നും അവരുടെ യാത്രയിൽ നമ്മൾ അവരെ തുണച്ചാൽ ദൈവം അവരിലൂടെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതെങ്ങനെയെന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നും പറയുന്ന പാപ്പ ഇന്ന് സഭയ്ക്കും ലോകത്തിനും ഏറ്റവും ഉപകാരപ്രദമാം വിധം അവിടുത്തെ വിളി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. യുവജനത്തിൽ വിശ്വാസമർപ്പിക്കണമെന്നും സർവോപരി എല്ലാവരെയും വിളിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. കുട്ടികൾക്കായി ഒരു കത്ത് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് താൻ ആലോചിക്കുന്നുണ്ടെന്ന് പാപ്പ വെളിപ്പെടുത്തി. വത്തിക്കാനിൽ കുട്ടികളുടെ അവകാശങ്ങളെ അധികരിച്ച് സംഘടിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞു നടന്ന സമാപന യോഗത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇത് വെളിപ്പെടുത്തിയത്. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഈ യത്നത്തിന് തുടർച്ചയേകുകയും അത് സഭയിലാകമാനം വ്യാപകമാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് താൻ ഈ കത്തെഴുതുകയെന്നും പാപ്പ വ്യക്തമാക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെ അധികരിച്ച് നടന്ന ഉച്ചകോടിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പാപ്പ അപ്പസ്തോലിക മന്ദിരത്തിലെ ശാലകൾ ലോകം മുഴുവനിലെയും കുഞ്ഞുങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരു നിരീക്ഷണശാലയായി മാറിയെന്ന് പറഞ്ഞു. ദൗർഭാഗ്യവശാൽ ബാല്യം ഇന്ന് പലപ്പോഴും മുറിവേൽപ്പിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളതെന്ന് അനുസ്മരിച്ച പാപ്പ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ അവരുടെ സാന്നിധ്യത്താലും അനുഭവങ്ങളാലും സഹാനുഭൂതിയാലും ഒരു നിരീക്ഷണാലയത്തിന്, ഒരു പ്രവർത്തനശാലയ്ക്ക് രൂപമേകിയെന്നും കുട്ടികളുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിനായുള്ള നിർദ്ദേശങ്ങൾ വികസിപ്പിച്ചെടുത്തുവെന്നും സന്തുഷ്ടി പ്രകടിപ്പിച്ചു. തങ്ങളെക്കുറിച്ചും തങ്ങളുടെ ഭാവിയെക്കുറിച്ചും ആശങ്ക പുലർത്തുകയും തങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പാപ്പായ്ക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കുട്ടികൾ ഒരു കത്തെഴുതി. ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനപ്രകാരം വത്തിക്കാനിൽ ഫെബ്രുവരി 3 കുട്ടികളുടെ അവകാശങ്ങളെ അധികരിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഉച്ചകോടിയോടനുബന്ധിച്ചാണ് കുഞ്ഞുങ്ങൾ ഈ കത്തെഴുതിയത്. ഈ കത്ത് പാപ്പ തന്നെ ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞു നടന്ന സമാപന യോഗത്തിൽ വായിച്ചു. തങ്ങളെ ശ്രവിക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമേകാൻ സമയം കണ്ടെത്തുന്നതിനും കുഞ്ഞുങ്ങൾ പാപ്പായ്ക്ക് നന്ദി പറയുന്നു. ലോകത്തിൽ മാറ്റം വരുത്തുന്നതിന് തങ്ങളുടെ സഹായം പാപ്പ ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യം പാപ്പ വിളിച്ചുകൂട്ടിയ കുട്ടികളുടെ ലോകസമ്മേളനവേളയിൽ തങ്ങൾക്ക് മനസ്സിലായിയെന്നും അവർ കത്തിൽ വെളിപ്പെടുത്തുന്നു. പാപ്പായോട് ചേർന്ന് ലോകത്തെ മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും സൌഹൃദവും ആദരവും കൊണ്ട് അതിന് ചായം പൂശാനും എല്ലാവർക്കും വേണ്ടിയുള്ള മനോഹരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും പാപ്പായെ സഹായിക്കാനും തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും വെളിപ്പെടുത്തുന്ന കുഞ്ഞുങ്ങൾ പാപ്പായുടെ സഹായമുണ്ടെങ്കിൽ അത് എളുപ്പമാകുമെന്ന തങ്ങളുടെ ബോധ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വൃദ്ധജനത്തിനുമായുള്ള 5 ലോകദിനത്തിനായി പാപ്പ തിരഞ്ഞെടുത്ത വിചിന്തന പ്രമേയം പരസ്യപ്പെടുത്തപ്പെട്ടു. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 14 2 നിന്ന് അടർത്തിയെടുത്ത പ്രത്യാശ കൈവെടിയാത്തവൻ ഭാഗ്യവാൻ എന്ന വാചകമാണ് ഫ്രാൻസിസ് പാപ്പ ഈ ദിനാചരണത്തിന്റെ ആപ്തവാക്യമായി നൽകിയിരിക്കുന്നതെന്ന് ഇതേക്കുറിച്ചുള്ള ഒരു പത്രക്കുറിപ്പിൽ അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ വിഭാഗം വെളിപ്പെടുത്തി. ഇക്കൊല്ലം ജൂലൈ 27 ഞായറാഴ്ചയാണ് മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വൃദ്ധജനത്തിനുമായുള്ള 5 ലോകദിനാചരണം. അനുവർഷം ലോകത്തിൽ അക്രമത്തിനിരകളാവുന്ന കുട്ടികൾ 100 കോടിയോളം വരുമെന്ന് സേവ് ദ ചിൽഡ്രൻ അഥവാ കുട്ടികളെ രക്ഷിക്കൂ എന്ന സംഘടന. വത്തിക്കാനിൽ 3-ാം തീയതി തിങ്കളാഴ്ച കുട്ടികളുടെ അവകാശങ്ങളെ അധികരിച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച ഒരു പത്രക്കുറിപ്പിലാണ് ഈ സംഘടന ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു.
വചനവീഥി.
വചനവീഥിയിൽ ചരിക്കാം, വചനപൂരി തരാകാം, വരമേ ഗണമേ നാഥ, ഗുണയേ ഗണമേ നാഥ, കനിമേ ഗണമേ നാഥ.
104-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. പ്രപഞ്ചത്തിന്റെയും അതിലെ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 104-ാം സങ്കീർത്തനം. ഉൽപ്പത്തി പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങളിലും ജോബിന്റെ പുസ്തകം 38 മുതൽ 40 വരെ അധ്യായങ്ങളിലും കാണുന്ന പ്രപഞ്ചസൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണത്തിന്റെ ഒരു ചുരുക്കെഴുത്താണ് ഈ സങ്കീർത്തനവാക്യങ്ങളിൽ നമുക്ക് കാണാനാകുന്നത്. സകലത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ജലത്തിന്റെയും സകല ജീവജാലങ്ങളുടെയും സൃഷ്ടാവും നിയന്താവും പരിപാലകനും ദൈവമാണെന്നും അതുകൊണ്ടുതന്നെ അവനെ സ്തുതിക്കുക എന്നത് തന്റെ കടമയാണെന്നും തിരിച്ചറിയുന്ന സങ്കീർത്തകൻ ദൈവത്തെ വാഴ്ത്താനും അവന് ജീവിതകാലം മുഴുവൻ കീർത്തനം പാടാനും തന്നെത്തന്നെയും അതിലൂടെ വായനക്കാരായ ഏവരെയും ക്ഷണിക്കുന്നതാണ് ഈ സങ്കീർത്തനവരികളിൽ നാം കാണുന്നത്. എല്ലാം വൈദഗ്ധ്യത്തോടെ ക്രമപ്പെടുത്തുന്നതും എല്ലാത്തിനെയും യഥാക്രമം നിയന്ത്രിക്കുന്നതും സ്രഷ്ടാവായ കർത്താവാണ്. മഹത്വപൂർണനായ കർത്താവ്. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമഹത്വം വർണ്ണിക്കുകയും ദൈവത്തെ വാഴ്ത്താൻ തന്റെ ആത്മാവിനെ ക്ഷണിക്കുകയും ചെയ്യുന്ന സങ്കീർത്തകനെയാണ് നാം കാണുക. അത്യുന്നതനും മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നവനുമായ കർത്താവ് വസ്ത്രമെന്ന പോലെ പ്രകാശമണിയുകയും കൂടാരമെന്ന പോലെ ആകാശത്തെ വിരിക്കുകയും ചെയ്യുന്നു. ദൈവിക മന്ദിരത്തിന്റെ തുലാങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചവനും വനമേഘങ്ങളെ രഥമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നവനുമാണ് ദൈവമെന്നും കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും അവൻ തന്റെ സേവകരുമാക്കിയെന്നും പറയുന്നിടത്ത് ദൈവം സർവവ്യാപിയും വായുവിന്റെയും കരയുടെയും ജലത്തിന്റെയും മേൽ അധികാരവും നിയന്ത്രണവുമുള്ളവനാണെന്ന ചിന്തയാണ് സങ്കീർത്തകൻ പകരുന്നത്. പ്രപഞ്ച സൃഷ്ടാവും സംവിധായകനുമായ ദൈവം. സങ്കീർത്തനത്തിന്റെ 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പ്രപഞ്ച സൃഷ്ടിയും അതിലെ ഓരോ വസ്തുവകകളുടെയും ജീവജാലങ്ങളുടെയും ക്രമീകരണവും നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ പരാമർശിക്കുന്നത്. ആമുഖമായി നാം കണ്ടതുപോലെ ഉൽപ്പത്തിയുടെയും ജോബിന്റെയും പുസ്തകങ്ങളിലെ പ്രപഞ്ചസൃഷ്ടിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ കാണുന്ന ആശയങ്ങൾ തന്നെയാണ് ഇവിടെയും നാം കാണുക. ശാസ്ത്രീയമായ ഒരു വിവരണമെന്നതിനേക്കാൾ മാനുഷികമായ രീതിയിൽ പ്രപഞ്ചസൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വിചിന്തനമായി വേണം നാം ഈ വാക്യങ്ങളെ കാണേണ്ടത്. ഇളക്കം തട്ടാത്ത വിധം ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിലുറപ്പിച്ചതും വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തതും ദൈവമാണെന്നും പർവ്വതങ്ങൾക്കും മീതെ നിന്നിരുന്ന ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കുവാൻ അലംഘനീയമായ രീതിയിൽ അതിന് അതിരു നിശ്ചയിച്ചത് അവിടുന്നാണെന്നും മലകൾക്കിടയിലൂടെ താഴ്വരകളിലേക്ക് ഉറവുകളൊഴുക്കുന്നത് അവിടുന്നാണെന്നും സങ്കീർത്തകൻ എഴുതുന്നു. നിയന്ത്രണമില്ലാതിരുന്ന ജലത്തെ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളുടെയും ഭൂമിയുടെ തന്നെയും സുസ്ഥിരമായ നിലനിൽപ്പിനായി നിയന്ത്രിച്ചത് ദൈവമാണെന്ന ഒരു ചിന്തയാണ് ഈ വാക്യങ്ങളിലൂടെ സങ്കീർത്തകൻ പങ്കുവയ്ക്കുന്നത്. പർവ്വതങ്ങളും താഴ്വരകളും വിഭാവനം ചെയ്ത് ക്രമപ്പെടുത്തിയതും ദൈവമാണെന്ന് സങ്കീർത്തകൻ എഴുതുന്നുണ്ട്. ഭൂമിയിലെ മൃഗങ്ങൾക്ക് ദാഹശമനത്തിനായും ആകാശത്തിലെ പറവകൾക്ക് സുഖകരമായ വാസത്തിനായും ഭൂമിയുടെ നന്മയ്ക്കായും ജലത്തെ നിയന്ത്രിച്ചൊഴുക്കുന്നത് കർത്താവാണ്. കന്നുകാലികൾക്കു വേണ്ടി പുല്ലും മനുഷ്യർക്ക് ആഹാരം ലഭിക്കാൻ വേണ്ടി സസ്യങ്ങളും മുളപ്പിക്കുന്നതും മനുഷ്യന്റെ ഉപയോഗത്തിനായി വീഞ്ഞും എണ്ണയും ഭക്ഷണവും പ്രദാനം ചെയ്യുന്നതും ദൈവം തന്നെ. പക്ഷികൾക്കു ചേക്കേറാൻ ദൈവദാരുവും മറ്റു വൃക്ഷങ്ങളും മൃഗങ്ങൾക്കായി പർവ്വതങ്ങളും പാറകളും സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയതും ദൈവമാണ്. പ്രപഞ്ചം മുഴുവനും, പ്രത്യേകിച്ച് ഭൂമിയും അതിലെ സകലതും എല്ലാത്തിന്റെയും നന്മയ്ക്കായി സൃഷ്ടിച്ച് ക്രമീകരിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് ദൈവമാണെന്നും പ്രകൃതിയിലെ സുസ്ഥിരമായ ക്രമീകരണം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കേണ്ടത് സൃഷ്ടികളായ നമ്മുടെ കടമയാണെന്നും ഉദ്ബോധിപ്പിക്കുകയാണ് ഈ വാക്യങ്ങളിലൂടെ സങ്കീർത്തകൻ. മനുഷ്യന് മാത്രമല്ല, എല്ലാത്തിനും എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ ദൈവം നൽകിയ ഒരു സ്ഥാനവും പ്രാധാന്യവും ഉണ്ടെന്നും സൃഷ്ടപ്രപഞ്ചത്തിൽ പരസ്പര സഹവാസത്തിനായാണ് എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഉള്ള ചിന്തകളാണ് ഇവിടെ നമുക്ക് കാണാനാകുക. പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ക്രമീകരണവും പരിപാലനവും ദൈവാരാധനയും. സങ്കീർത്തനത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം എത്ര മനോഹരവും കൃത്യവുമായാണ് എല്ലാത്തിനെയും ക്രമീകരിച്ചതെന്നുള്ള ബോധ്യമാണ് സങ്കീർത്തകൻ പങ്കുവയ്ക്കുന്നത്. ഋതുക്കൾ നിർണയിക്കാൻ ചന്ദ്രനെ നിർമ്മിച്ചതും സൂര്യന്റെ ഉദയാസ്തമയങ്ങൾ ക്രമപ്പെടുത്തിയതും ഇതേ ദൈവമാണ്. രാത്രിയിൽ ഇരയെത്തേടി വന്യജീവികൾ പുറത്തിറങ്ങുന്നതും പകൽ അവ ഗുഹകളിൽ അഭയം തേടുന്നതും മനുഷ്യൻ വേലയ്ക്കിറങ്ങി സുരക്ഷിതമായി പകലന്തിയോളം അധ്വാനിക്കുന്നതും ദൈവം തീരുമാനിച്ച ക്രമപ്രകാരമാണെന്ന് സങ്കീർത്തകൻ മനസ്സിലാക്കുന്നു. തന്റെ ജ്ഞാനത്താൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം വൈവിധ്യപൂർണങ്ങളാണെന്ന് ഏറ്റുപറയുന്ന സങ്കീർത്തകൻ ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെക്കൊണ്ട് നിറഞ്ഞ മഹാസമുദ്രവും ഇതേ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും കപ്പലുകൾ സഞ്ചരിക്കുന്ന അതിൽ ദൈവസൃഷ്ടിയായ എന്നാൽ ഭീകരസത്വമായി കരുതപ്പെടുന്ന ലവിയാഥനും വിഹരിക്കുന്നുവെന്നും എഴുതുന്നുണ്ട്. ഭൂമിയിൽ എല്ലാത്തിനും നിലനിൽക്കാൻ ദൈവം അവസരം നൽകുന്നുണ്ടെന്നും എന്നാൽ അവയെല്ലാം ദൈവത്തിനു കീഴിലായിരിക്കണമെന്നും തുടർന്നുള്ള സങ്കീർത്തനവാക്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് കാണാനാകും. ദൈവം എല്ലാം സൃഷ്ടിച്ച് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും സൃഷ്ടപ്രപഞ്ചം അവനിലേക്ക് നോക്കി അവന്റെ ഹിതമനുസരിച്ച് അവനിൽ നിന്നാണ് എല്ലാം സ്വീകരിക്കുന്നതെന്ന ബോധ്യത്തോടെ വേണം ജീവിക്കേണ്ടതെന്ന ഉദ്ബോധനമാണ് 27-ഉം 28-ഉം വാക്യങ്ങളിൽ നമുക്കു കാണാനാവുക. അങ്ങ് ശ്വാസം പിൻവലിക്കുമ്പോൾ അവ പൂഴിയിലേക്കു മടങ്ങുന്നുവെന്നും അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നുവെന്നുമുള്ള വാക്യങ്ങളിലൂടെ ദൈവമാണ് ജീവന്റെ ദാതാവും പരിപാലകനുമെന്നും സങ്കീർത്തകൻ ഏറ്റുപറയുന്നു. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും സംവിധായകനും പരിപാലകനുമായ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിനു മുന്നിൽ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആയിരിക്കാനും തന്റെ ജീവിതകാലം മുഴുവനും കർത്താവിന് കീർത്തനം പാടാനും അവനെ സ്തുതിക്കാനുമുള്ള തന്റെ തീരുമാനവും ഈ ഗാനം ദൈവത്തിനു പ്രീതികരമാകട്ടെയെന്ന സങ്കീർത്തകന്റെ ആഗ്രഹവുമാണ് സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത്. ദൈവത്തിന്റെ നന്മയും മഹത്വവും തിരിച്ചറിയുന്ന ഒരുവന് തിന്മ ചെയ്യുന്നവരെ സ്വീകരിക്കാനോ തിന്മയെ അംഗീകരിക്കാനോ സാധിക്കില്ലെന്ന ഒരു ചിന്ത പങ്കുവയ്ക്കുന്ന സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം കർത്താവിനെ വാഴ്ത്താനും സ്തുതിക്കാനും തന്റെ ആത്മാവിനെ ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തകന്റെ വാക്കുകളോടെയാണ് അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ. പ്രപഞ്ചവും അതിലെ സകലതും ഒരു വിശ്വാസിയിൽ എപ്രകാരമാണ് ദൈവിക ചിന്തയുണർത്തുന്നതെന്നാണ് 104-ാം സങ്കീർത്തനത്തിലൂടെ നാം വായിച്ചറിയുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിന്റെയും പ്രപഞ്ചസൃഷ്ടിയിലൂടെയും പരിപാലനത്തിലൂടെയും വെളിവാകുന്ന ദൈവിക നന്മയുടെ തിരിച്ചറിവ് നമ്മിലും നന്ദിയുടെ വികാരങ്ങൾ ഉണർത്തണമെന്നും നമ്മയും നിസ്സംഗതയുടെയും അവിശ്വാസത്തിന്റെയും നിശബ്ദതയിൽ നിന്ന് ആരാധനയുടെ സ്തുതിഗീതങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കണമെന്നും ഈ ഗീതത്തിലൂടെ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു. ഇതിലേക്കായി പ്രപഞ്ചത്തിനും അതിലെ സകലതിനും പിന്നിൽ തെളിയുന്ന ദൈവമഹത്വം തിരിച്ചറിയാനും ആ തിരിച്ചറിവിൽ നിന്ന് വിശ്വാസത്തിലേക്കും ദൈവാരാധനയുടെ ചിന്തകളിലേക്കും കടന്നു ചെല്ലാനും സങ്കീർത്തകനും വിശ്വാസി സമൂഹത്തിനുമൊപ്പം ജീവിതം ദൈവസ്തുതിയുടെ കീർത്തനമാക്കി മാറ്റാനും നമുക്കും സാധിക്കട്ടെ. അവന്റെ ജീവശ്വാസമാണ് നമ്മെ ജീവനിൽ നിലനിർത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാം. ദൈവസൃഷ്ടിയുടെ ഭംഗികെടുത്തുന്ന തിന്മകളിലും പാപത്തിലും നിന്നകന്ന് ദൈവത്തിനു പ്രീതികരമായ ഒരു ജീവിതം നയിക്കാനും സങ്കീർത്തകന്റേതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും ദൈവമഹത്വത്തിന്റെ പ്രഘോഷണവും സ്തുതിയും സാക്ഷ്യവുമാക്കി മാറ്റുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 104 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഡോമി തറയിൽ എഴുതി എ കെ അനീഷ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ശ്രേയ ജയദീപും അമൃതേജസ്വിനിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.